2025 നവംബർ 8 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ജി എസ് ടി കുതിപ്പിൽ രാജ്യം, കള്ളം പറച്ചിലുകാർ തോറ്റു, കണക്ക് സത്യം പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ എഴുതുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ നിർണായകമായിരുന്നു. ചരക്ക് സേവന നികുതി ലളിതമാക്കിക്കൊണ്ട് 4 സ്ലാബുകളുള്ള നികുതി ഘടനയെ 5%, 18% എന്നിങ്ങനെ 2 ചുരുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ലോകം ഉറ്റുനോക്കുകയായിരുന്നു. കേവലം 1 പിന്നിട്ടപ്പോഴേക്കും ജി എസ് ടി പരിഷ്കരണം സൃഷ്ടിച്ച ഫലം അത്ഭുതകരമെന്ന് എല്ലാവർക്കും പറയേണ്ടി വന്നു. നികുതി നിരക്കിൽ മാറ്റം വരുത്തിയിട്ടും ഒക്ടോബറിലെ ജി എസ് ടി കളക്ഷൻ 1.96 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് യാദൃച്ഛികതയല്ല, മറിച്ച് ലളിതവും നീതിപൂർവവുമായ ജി എസ് ടി സംവിധാനം രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നതിന്റെ പ്രത്യക്ഷ തെളിവാണ്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിലും ഭാരതം വളർച്ചയുടെയും സമൃദ്ധിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഈ കണക്കുകൾ വിപണികൾക്കും നിക്ഷേപകർക്കും ഉറപ്പു നൽകുന്നു. 10 മുമ്പ് 2015 പാർലമെന്റിന്റെ ജി എസ് ടി സെലക്ട് കമ്മിറ്റിയിലെ 21 MPമാരിൽ ഒരാളായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്ന അഭിമാന നിമിഷമാണിത്. ഇല്ലാത്ത ജി എസ് ടിയേക്കാൾ അപൂർണമായ ജി എസ് ടി പോലും നല്ലതാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഞാൻ, ഇത് അനേക ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ തെരഞ്ഞെടുപ്പിന് അവസരം നൽകുമെന്നും അഴിമതി കുറയ്ക്കുമെന്നും ആവർത്തിച്ച് പറഞ്ഞു. ആ വിശ്വാസം ഇന്ന് കൺമുന്നിൽ തെളിഞ്ഞു കാണുന്നു. ജി എസ് ടി ഒരു തവണ നടത്തുന്ന പരിഷ്കാരമല്ല, ഒരു ദീർഘ പ്രക്രിയയാണെന്നതായിരുന്നു എൻ്റെ ബോധ്യം. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയോടൊപ്പം നികുതി അടിസ്ഥാനങ്ങളും പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കാനും വളർച്ച നിലനിർത്താനും കഴിയുമെന്ന പൊതുബോധത്തിലായിരുന്നു ജി എസ് ടിയിൽ വിശ്വസിക്കാനുള്ള പിൻബലം. 2025 ഒക്ടോബറിലെ ജി എസ് ടി വരുമാന കണക്കുകൾ ആ ബോധ്യത്തിന് അടിവരയിടുന്നു. സെപ്റ്റംബറിലെ നേട്ടങ്ങൾ: 100 ഉൽപ്പന്നങ്ങളും സേവനങ്ങളും താഴ്ന്ന നികുതി നിരക്കുകളിലേക്ക് മാറ്റപ്പെട്ടു. ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, അടുക്കള സാധനങ്ങൾ തുടങ്ങിയവ പ്രതിദിന ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ 12%ത്തിൽ നിന്ന് 5%മായി കുറഞ്ഞു. അനവധി ഭക്ഷ്യവസ്തുക്കൾക്ക് നികുതി തന്നെ ഇല്ലാതായി. നിർമ്മാണ മേഖലയിലെ മുന്നോട്ട് നയിക്കുന്ന സിമെന്റ്, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഇരുചക്രവാഹനങ്ങൾ എന്നിവയ്ക്ക് ജി എസ് ടി 28%ത്തിൽ നിന്ന് 18%മായി ചുരുക്കി. കുടുംബങ്ങൾക്ക് നേരിട്ട് ആശ്വാസം നൽകുന്ന വിധത്തിൽ ആരോഗ്യ ഇൻഷുറൻസിനുള്ള ജി എസ് ടി പൂർണ്ണമായും എടുത്തു കളഞ്ഞു. കേവലം നയപരമായ ക്രമീകരണങ്ങളല്ല ഈ വളർച്ചയുടെ അടിസ്ഥാനം. അതിനപ്പുറത്ത് സാധനങ്ങളുടെ വില കുറയൽ, ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം ശേഷിക്കൽ, ജനങ്ങൾ കൂടുതൽ ചെലവഴിക്കുമ്പോഴുള്ള ബിസിനസ് വളർച്ച, തൊഴിലവസരങ്ങളുടെ വർധന, നികുതി അടിസ്ഥാനങ്ങളുടെ വ്യാപനം തുടങ്ങി മികവുറ്റ സാമ്പത്തിക ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ആവശ്യമായ ചാക്രിക സംവിധാനമാണ് വളർത്തപ്പെടേണ്ടത്. 2025 ഒക്ടോബറിലെ കണക്കുകൾ ഈ മികവിൻ്റെ സാക്ഷ്യം പത്രമാകുന്നു. പലരും വ്യാജമായി പ്രചരിപ്പിച്ച വരുമാന നഷ്ടം ഒന്നും തന്നെ ഉണ്ടായില്ല. പകരം ലളിതമായ നികുതി സംവിധാനം കൂടുതൽ പേരെ ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ചേർത്തു നിർത്തി. ജി എസ് ടി മുന്നോട്ട് വെച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ദർശനത്തിന്റെ ഫലങ്ങൾ കൂടുതൽ വ്യക്തമാവുകയായിരുന്നു. 2017 ജി എസ് ടി ആദ്യമായി കൊണ്ടുവന്നപ്പോൾ തന്നെ അടിസ്ഥാനമില്ലാത്ത പല ആരോപണങ്ങളുമായി വിമർശകർ രംഗത്തെത്തിയിരുന്നു. വരുമാനത്തിൽ കുറവ് വരും, ഫെഡറൽ ബാലൻസിൽ പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ ഉയർന്നപ്പോൾ ഓരോ തവണയും പ്രക്രിയ മെച്ചപ്പെടുത്തുകയും നഷ്ടപരിഹാരം നൽകി സംസ്ഥാനങ്ങളെ ചേർത്തുപിടിക്കുകയും ചെയ്തു. ആ പിന്തുണ ഇപ്പോഴും തുടരുന്നു. ഇതിലെ ഗുണപാഠം വ്യക്തമാണ്: വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കൂ, വരുമാനം സ്വാഭാവികമായി പിന്നാലെ വരും. വ്യക്തിയോടും ദൃഢനിശ്ചയത്തോടും കൂടിയ നടപടികൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഫലം കാണിക്കുമെന്നതാണ് ദേശീയ തലത്തിൽ ഒക്ടോബറിലെ പ്രകടനം മനസ്സിലാക്കി തരുന്നത്. പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം 2047 എന്ന ദർശനത്തെ ഇത് കൂടുതൽ പ്രസക്തമാക്കുന്നു. കുറഞ്ഞ നികുതി, കൂടുതൽ സുതാര്യത, കൂടുതൽ വളർച്ച എന്നിവയെ മുൻനിർത്തി പരിഷ്കാരവും വളർച്ചയും കൈകോർത്തു പോകുന്ന സമ്പ്രദായമാണ് വികസിത സമ്പദ്വ്യവസ്ഥയുടെ കാതൽ. സംസ്ഥാനത്തിന് അനുകരിക്കാം. ഇതെല്ലാം കേരളത്തിലെ LDF സർക്കാരിന് അനുകരിക്കാവുന്ന മാതൃകകളാണ്. അനന്തമായ നികുതി വർധനയിലൂടെയും ലെവികളിലൂടെയും പൗരന്മാരെയും ചെറുകിട വ്യവസായങ്ങളെയും ചൂഷണം ചെയ്യുന്നതിന് പകരം അവസരങ്ങൾ വികസിപ്പിക്കുകയും നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയുമാണ് വേണ്ടത്. ഉയർന്ന നികുതികളിലൂടെയല്ല, മറിച്ച് ഉയർന്ന വളർച്ചയിലൂടെയാണ് ദീർഘകാലത്തേക്കുള്ള മികച്ച സമ്പദ്വ്യവസ്ഥ ഉണ്ടാകുക എന്ന് കേരള സർക്കാർ തിരിച്ചറിയേണ്ട മുഹൂർത്തമാണിത്. 1 കണക്കുകളിൽ അഭിരമിക്കുന്നില്ല, വരും മാസങ്ങളിലെ പ്രവണതകളും പ്രധാനമാണ്. പക്ഷേ കാറ്റിൻ്റെ ദിശ വ്യക്തമാണ്. ജി എസ് ടി പരിഷ്കാരം അതിൻ്റെ ലക്ഷ്യങ്ങൾ കൃത്യമായി നിറവേറ്റുക ആണെന്നതിൻ്റെ ലക്ഷ്യങ്ങൾ പ്രകടമാക്കിക്കഴിഞ്ഞു. നികുതി ലളിതമാക്കുന്നു, വില കുറയ്ക്കുന്നു, ഉയർച്ചയിലേക്ക് നയിക്കുന്നു. പൗരസൗഹൃദവും കൂടുതൽ കാര്യക്ഷമമായ ഒരു സംവിധാനം രൂപപ്പെട്ടതുവഴി വ്യാപാരം ഉത്തേജിപ്പിക്കപ്പെടുന്നു. 1 ജി എസ് ടി പരിഷ്കാരത്തിനായി വാദിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ ആത്മാഭിമാനത്തിൻ്റെ നെറുകയിലാണ്. 2015 ഉം 2016 നികുതി പരിഷ്കാരങ്ങൾക്കായി മുന്നിട്ട് നിന്നവർ മുന്നോട്ട് വെച്ച പ്രതീക്ഷാനിർഭരമായ ചില വാദഗതികളുണ്ട്. ഭാരതത്തിൻ്റെ അതിൻ്റെ സാധ്യതകൾ തുറന്നിടാൻ ഏകീകൃതവും സുതാര്യവും മിതവുമായ നികുതി സംവിധാനം അനിവാര്യമാണ്. പ്രതിദിനം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും റിട്ടേൺ സമർപ്പിക്കുന്ന ചെറുകിട വ്യാപാരികൾക്കും മുന്നിൽ ജി എസ് ടിക്ക് ലാളിത്യത്തിൻ്റെയും നീതിയുടെയും മുഖമായിരിക്കണം. ദീർഘകാലത്തേക്ക് ഈ ഇരുനില സമ്പദ് വ്യവസ്ഥ ഭാരതത്തെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുകയും അഴിമതി കുറയ്ക്കുകയും വൻ നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും ചെയ്തു. ഒക്ടോബറിലെ കണക്കുകൾ കേവലം ധനകാര്യ ഡാറ്റകളല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക പക്വതയുടെയും ശക്തിയുടെയും ഉറച്ച തൂണുകളാണ്. സർക്കാരുകൾ പൗരന്മാരെ വിശ്വസിക്കുമ്പോൾ, സംവിധാനങ്ങൾ ലളിതമാക്കുമ്പോൾ, ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുമ്പോൾ ചരിത്രപരമായ വിജയഗാഥകൾ തേടിയെത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമാണ് ലേഖകൻ.